Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Vasuruva Bodhathil ulla pravancha anubhavathe kurichu parayunnu. അതിനെ ഏത് തരത്തിലുള്ള വ്യവഹാരമായാലും ശരി, ഇവിടെ പറയുന്നു ആവിർഭാവത്തിലോ ഭവം, ആത്മനോ അന്നം, ആത്മതോ ബലം, ആത്മതോ വിജ്ഞാനം, ആത്മതോ ധ്യാനം, സർവ്വതും. ആത്മബോധത്തിൽ ഇന്നതയാകാവൂ എന്ന് പറയുന്നില്ല. എന്തോ ആകാം, ധ്യാനവും ആകാം, ഉപാസനയാകാം. അത് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് സാധിക്കേണ്ട ആത്മബോധം. ആത്മബോധത്തിൽ നിന്ന് അന്യമായി വേറൊന്നും ഇല്ല. അത് ആത്മാവിൽ നിന്നല്ല, കാരണം ആത്മാവിൽ വ്യവഹാരമില്ല. അത് നിത്യശുദ്ധ ബുദ്ധസ്വഭാവം. ആത്മബോധത്തിൽ വ്യവഹാരം ഉണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസം. ആത്മാവൊന്നും ചെയ്യുന്നില്ല. മായം ഹന്തിന ഹന്യത, അവിടെ അതൊക്കെ വിശദീകരിച്ചാണ്. അതുകൊണ്ട് ആത്മാവ് എന്ന തലത്തിൽ ഒന്നുമില്ല, വ്യവഹാരമില്ല. അത് സംശയം ഉണ്ടെങ്കിൽ സുഷുപ്തി നോക്കുക, നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമേ ഉള്ളൂ. അവിടെ വ്യവഹാരമില്ല, എന്തുകൊണ്ട്? അവിടെ കേവലമായ ആത്മാവ് മാത്രം. അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല ആത്മത ആശ, ആത്മത സ്മര, ആത്മത ആകാശ, ഇതൊന്നും പറയാൻ പറ്റില്ല. പറയുന്നതും ചിന്തിക്കുന്നതുമായ വ്യവഹാരങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ആത്മജ്ഞാനി ആത്മാവിനെ ആശ്രയിച്ച് വ്യവഹാരം ചെയ്യുകയല്ല, മറിച്ച് ആത്മബോധത്തെ ആശ്രയിച്ച് വിവരിക്കും. ആത്മാവിനെ ആശ്രയിക്കാൻ വേണ്ടി ഇവിടെ ആത്മജ്ഞാനി വേറെയില്ല. ബ്രഹ്മവിത് ബ്രഹ്മൈവ, സ്വയം ആത്മാവ് തന്നെ. ഇവിടെയാണ് വിദ്യയുടെ പ്രാധാന്യം. അതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയ ഏവം പശ്യത, ഏവം മന്വാനസ്യം വിജാനത. ഇതൊക്കെ ആ ബോധത്തെ സൂചിപ്പിക്കുന്നു, ആ ബോധത്തിന്റെ വിവിധ തലങ്ങൾ. ഇവിടെ എങ്ങനെയാണോ അതിനെ വിശദീകരിക്കുന്നത്, ശ്രുതി ഉപദേശിക്കുമ്പോൾ എങ്ങനെയാണോ ഒരുവൻ അതിനെ ഗ്രഹിക്കുന്നത്, അത് ആ തരത്തിൽ ആ ബോധത്തിൽ. വീണ്ടും പഴയ ചോദ്യം ചോദിക്കുന്നത്, ആത്മബോധം തന്നെ ആത്മാവെ വിഷയമല്ലാതിരിക്കുമ്പോ പിന്നെ ആത്മബോധം എന്താ എന്ന് ചോദിക്കരുത്. കാരണം ശ്രുതി പറയുന്ന ആത്മബോധത്തെ കുറിച്ചാണ്. ശരി, ആത്മാവ് വിഷയമല്ല എന്നുള്ള ബോധമായിക്കോട്ടെ, ദോഷമില്ല. അങ്ങനെ ആയാലും ഏത് തരത്തിലായാലും ശരി, അത് ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വരൂപബോധം, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്ന പറയും. ആ ബോധത്തിൽ സർവവ്യവഹാരവും നടക്കുന്നു. അതാണ് ആത്മജ്ഞാനിയുടെ വ്യവഹാരം. ആത്മാവ് നിർഗുണവും നിരാകാരവും നിശ്ചലവും, അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്, നിസ്തരംഗ സമുദ്രം എന്നെല്ലാം പറയുന്നു. ഇതൊക്കെയാണെങ്കിലും ആത്മനിഷ്ഠയിൽ ആത്മജ്ഞാനി ആത്മബോധത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു. അത് എങ്ങനെ? ആത്മാവ് നിത്യശുദ്ധ മുക്തമായിരുന്നിട്ടും ഒരു ജീവൻ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നത് പോലെ. ആത്മാവിനും ഒരിടത്തും മാറ്റമില്ല, ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദമില്ല, നിത്യശുദ്ധ മുക്തമായി തന്നെ സർവത്ര ഇരിക്കും. പക്ഷെ അജ്ഞൻ എന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് വിവരിക്കുന്നു. അതിനെ നമ്മൾ പറയുന്നു അജ്ഞാനം, മായ, അവിദ്യ, അല്ലെങ്കിൽ അതിനാശ്രയം അജ്ഞാനമാണ്, വ്യവഹാരം തന്നെ അജ്ഞാനമാണ്. അത് മിഥ്യ അജ്ഞാനമാണോ അതോ മിഥ്യ ജ്ഞാനമാണോ, ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യം, അതിനൊക്കെ തർക്കങ്ങളുണ്ട്. അതുപോലെ അത് മിഥ്യാജ്ഞാനമാണോ മിഥ്യാജ്ഞാനമാണോ, മിഥ്യാജ്ഞാനമാണെങ്കിൽ അത് മിഥ്യയുടെ ജ്ഞാനമാണോ, അത് മിഥ്യയാകുന്ന ജ്ഞാനമാണോ, ഇങ്ങനെയൊക്കെ ഉള്ള വാദവിവാദങ്ങൾ കോലാഹലങ്ങൾക്കൊന്നും അർത്ഥമില്ല. ജീവൻ വ്യവഹരിക്കുന്നു, അത് അനുഭവമാണ്. അവന് ആത്മബോധമല്ലാതെ വ്യവഹരിക്കുന്നു. അത് സംഭവിക്കാമെങ്കിൽ ഇവിടെ പറയുന്ന ഈ സ്വരൂപബോധ ശ്രുതി ഉപദേശിക്കുന്ന സ്വരൂപബോധം കൊണ്ടും അതുപോലെയുള്ള വ്യവഹാരം സംഭവിക്കാം. അതിനെടുത്തു പറയുന്ന എന്താണ്, ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ്, പിന്നീട് പ്രപഞ്ചബോധം ഉണ്ടാകത്തില്ല, അങ്ങനെ ഇരുന്നു പോകും, ശരീരം നശിച്ചു പോകും, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കൊന്നും അവകാശമില്ല. ആത്മബോധത്തിലും വ്യവഹാരം സംഭവിക്കുന്നു. അതാണ് ഗുരുവും ശിഷ്യനുമുള്ളത്, ശാസ്ത്രമുള്ളത്, ഉപദേശമുള്ളത്, ബന്ധമോക്ഷങ്ങളെല്ലാം ഉള്ളത്, ഇതെല്ലാം വ്യവഹാരമാണ്. അത് അജ്ഞന് സമം തന്നെ. വ്യവഹാരത്തിന്റെ ബാഹ്യമായ തലത്തിൽ ബാഹ്യദൃഷ്ടിയിൽ ജ്ഞാനിയുടെയും അജ്ഞന്റെയും വ്യവഹാരത്തിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും കഴിയത്തില്ല. കാരണം ആത്മബോധം അത് ഏത് ബോധമായാലും ശരി, അത് സുസംവേദ്യം എന്നാണ്. തന്റെ ബോധത്തെ തനിക്ക് അറിയാൻ പറ്റും, മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല. അജ്ഞന്റെ ബോധം അയാൾക്ക് പരിചയമുള്ളതാണ്, തന്നെങ്ങനെ വിവരിക്കുന്നു. അതുപോലെ തത്വജ്ഞന്റെ ബോധം എന്താണെന്ന് അയാൾക്കും അറിയാം. അപ്പോ ഈ രണ്ടു തലത്തിലും, ഒന്ന് അജ്ഞന്റെ തലത്തിൽ, മറ്റൊന്ന് തത്വജ്ഞന്റെ തലത്തിൽ വ്യവഹാരം നടക്കുന്നു. അപ്പൊ അജ്ഞന്റെ തലത്തിൽ വ്യവഹാരം നടക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം പ്രാണൻ, ആശ, സ്മര, അതൊക്കെ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു. അതിനെ ഉപാസിക്കുന്നു, ഉപാസിച്ചിട്ട് അവൻ കാമചാരിയാകുന്നു, അതിന്റെ ഫലത്തെ പ്രാപിക്കുന്നു. ഉപാസനയുടെ സിദ്ധിക്കനുസരിച്ച് അയാൾ അതിനെ ആശ്രയിച്ചുള്ള, ആ വിഷയത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങളെ പ്രാപിക്കുന്നു. ഇവിടെ പറയുന്നു ആ സ്വരൂപബോധത്തിൽ അങ്ങനെ ഒരു സർവത്തെ അവൻ പ്രാപിക്കുന്നു. സർവം അവൻ ആപ്തമായി, കൃതകൃത്യനായി, കൃതാർത്ഥനായി, എന്നെല്ലാം മുമ്പ് പറഞ്ഞു. സർവതന്ത്ര സ്വതന്ത്രനായി, ആത്മദഹ മന്ത്ര, ആത്മദഹ കർമാണി, ആത്മദഹ മന, എല്ലാം ആത്മബോധത്തിൽ, സർവവും മനസ്സും ആത്മബോധത്തിലാണ്, പ്രാണനും ആത്മബോധത്തിലാണ്, അവന്റെ കർമ്മങ്ങളും ആത്മബോധത്തിലാണ്. ആത്മദേവ ഇതം സർവം പറയുന്നു, ഇത് സർവവും ആത്മബോധത്തിൽ. അതാണ് വിദ്വാന്റെ, ജ്ഞാനിയുടെ സവിശേഷത. മറ്റുള്ളതെല്ലാം എന്താണ്? അത്തരമൊരാത്മബോധത്തിൽ ഒരുവനെ എത്തിക്കുന്നതിനുള്ള ഉപായങ്ങൾ, പല തലത്തിലുള്ള ഉപായങ്ങൾ, കർമ്മമായിട്ടോ ഉപാസനയായിട്ടോ അയാളുടെ അന്ധക്കരണ ശുദ്ധിക്ക് ഉപകരിക്കുന്നതോ, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്നതോ, കാമാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഉപകരിക്കുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ, ബാക്കി സർവം. എന്ത് തരത്തിലുള്ള വ്യവഹാരങ്ങളാണോ തത്വജ്ഞാനിയിൽ തുടർന്ന് വന്നത്, ആ വ്യവഹാരങ്ങൾ പിന്നീട് എങ്ങനെ ആണെന്നുള്ളതിന് പ്രത്യേകിച്ച് ബാഹ്യമായ വ്യവസ്ഥകളൊന്നുമില്ല, അത് അതുപോലെ തുടരാം. തത്വജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാലും തുടരാം. ഉപാസന, ഭജന തുടങ്ങിയ കാര്യങ്ങൾ തുറന്നുകൂടാന്നില്ല, തുടരാം. അങ്ങനെ പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണ്? മുമ്പ് അതെല്ലാം അനുഷ്ഠിച്ചത് ഫലത്തിന് വേണ്ടി, കാമചാരിയായിരുന്നു, ഇന്നത് നേടണം, അതിനുവേണ്ടി ചെയ്തു. ഇവിടെ അങ്ങനെ ഒരു സങ്കല്പം, ഇത് സർവവും പ്രാപ്തമായി, ആത്മരൂപത്തിൽ സർവവും പ്രാപ്തമായി. അടുത്ത് ഞാൻ കാമങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും കഴിഞ്ഞ് വിശദീകരിച്ച് ഓരോന്നിനെ കുറിച്ചും പറയും. അതിങ്ങനെ ആത്മബോധം കൊണ്ട്. അതുകൊണ്ട് അവിടെ സർവവും നിത്യ ആപ്തമായിരിക്കുന്നുണ്ട്. എന്തിനെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കർമ്മമോ ഉപാസനകളോ ഒന്നും ചെയ്യുന്നില്ല. എന്താണോ അനുവർത്തിച്ചു വരുന്നത് അതിൽ അനുവർത്തിക്കാം. അനുവർത്തിക്കാതിരിക്കാം. അവസാനിക്കേണ്ടതാണെങ്കിൽ അവസാനിക്കണം, തുടരേണ്ടതാണെങ്കിൽ തുടരണം. പക്ഷെ രണ്ടും തമ്മിൽ ഇതുപോലെയാണ്. അന്ധന്റെ വ്യവഹാരവും കണ്ണുള്ളവന്റെ വ്യവഹാരവും പോലെയുള്ള വ്യത്യാസം. ആ വ്യവഹാരത്തെ അന്ധൻ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കണ്ണുള്ളവന് മനസ്സിലാക്കാം കണ്ണുള്ളവന്റെ വ്യവഹാരം എങ്ങനെയാണ്. കാരണം അത് അയാളത് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരാളും ഇതുപോലെ ആയിരിക്കും, കണ്ണുണ്ടെങ്കിൽ കാണുന്ന ഇതുപോലെ ആയിരിക്കും എന്ന് അയാൾക്ക് പറയാം. വേറൊരാളുടെ കാഴ്ചയല്ല അയാൾ കാണുന്നത്. അതാണ് ആത്മജ്ഞാനിയാണോ അല്ലയോ ചോദിക്കുന്നത്. ഇതുപോലെയാണ്, ഒരാള് കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണുള്ള ഒരാൾക്ക് മനസ്സിലാകാം. എന്ത് മനസ്സിലാകാം? അയാളുടെ കാഴ്ചയല്ല മനസ്സിലാക്കും. അത് കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഞാൻ കാണുന്ന പോലെ ആയിരിക്കും, ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. എന്റെ കാഴ്ച പോലെ ആയിരിക്കും അയാളുടെ, ഞാൻ കാണുന്ന രൂപങ്ങളായിരിക്കും അയാൾ കാണുന്നത്. അപ്പോൾ കാഴ്ചയുടെ സമാനത അതേ മനസ്സിലാവും. അയാളുടെ കാഴ്ച എനിക്ക് കിട്ടും, എന്റെ കാഴ്ച അയാൾക്ക് കിട്ടും. ഇല്ല, ആത്മബോധത്തെ അങ്ങനെ മനസ്സിലാക്കും. അതല്ലാതെ ആത്മബോധത്തെ തിരിച്ചറിയാൻ വഴിയില്ല. മറ്റൊരുവൻ ഫലം ഇതാണ്, എന്താണ്? ആത്മീയവേദം സർവം, ആത്മബോധം കൊണ്ട് സർവം ആത്മാവായി തീർന്നു. ആത്മാവ് സർവവുമായി തീർന്നില്ല, ആത്മാവ് സർവമാണ് എപ്പോഴും. നമുക്ക് ആത്മബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ആ സ്വരൂപബോധത്തിൽ സർവവ്യവഹാരവും അന്ധനിലേക്ക് കാഴ്ച കിട്ടിയതുപോലെ, പ്രകാശം വന്നതുപോലെ. അതുവരെ അന്ധനായിരുന്നവന് പ്രകാശം വന്നാകും. ഇവിടെ സർവവ്യവഹാരങ്ങളും പ്രകാശം കൊണ്ടാകും. അവിടെ ആ വ്യവഹാരത്തിനൊരു പൂർണ്ണത വരും. നാലിന്ദ്രിയങ്ങളും കൂടാതെ അഞ്ചാമത്തെ ഇന്ദ്രിയം കൂടി പ്രവർത്തിക്കുന്നു. അതൊരു പ്രത്യേക അനുഭവമാണ്. അതെങ്ങനെ അന്ധന് മനസ്സിലാകും? അതുപോലെ തന്നെ ഇവിടെ ആത്മീയവേദം സർവം, സർവം ആത്മാവ് തന്നെ. അതിന്റെ ഫലം സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. സദാത്മവിജ്ഞാനേതു സതീതാനി സ്വാത്മദേവ സംവൃത്തോ. സർവവും എന്താണ്? ആത്മബോധത്തിൽ അധിഷ്ഠിതമായി. ആത്മബോധം എന്ന് പറയുമ്പോൾ അത് അമ്പരന്ന് പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അതിനാണ് ഇവിടെ പറയുന്നത് പശ്യതഹ മന്മാനസ് വിജാനതഹ. ഇതെല്ലാം ആത്മബോധത്തിന്റെ തെളിവുകളാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക, മനനം ചെയ്യുക, അറിയുക. ആത്മബോധം എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമായിട്ടല്ല പറയുന്നത്. ആത്മാവിനെ കുറിച്ച് ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ചിന്തിച്ചാൽ അത് ആത്മബോധമാണ്. ആ ബോധത്തിൽ സർവവും നടക്കുന്നു. എന്താ അതിന്റെ പ്രയോജനം? അതെടുത്ത് പറയുന്നു. തദേശ ശ്ലോകോ ന പശ്യോ മൃത്യും പശ്യതി ന രോഗം നോ ദുഃഖത സർവം പശ്യ പശ്യതി സർവമാപ്നോതി സർവശ ഇതി സ ഏകധാ ഭവതി ത്രിധാ ഭവതി പഞ്ചധാ സപ്തധാ നവധാ ചൈവ പുനശ്ചേകാദശ സ്മൃതഃ ശതം ച ദശ ച ഏകശ്ച സഹസ്രാണി ച വിംശതിഃ ആഹാരശുദ്ധോ സത്വശുദ്ധിഃ സത്വശുദ്ധോ ധ്രുവാ സ്മൃതി സ്മൃതി ലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ തസ്മൈ മൃദുതകഷായായ തമസസ്പാരം ദർശയതി. ഭഗവാൻ സനത്കുമാര തം സ്കന്ദ ഇത്യജക്ഷതേ തം സ്കന്ദ ഇത്യജക്ഷതേ കിഞ്ച തദേതസ്മിൻ അർത്ഥേ ഏഷ ശ്ലോകോ മന്ത്രോപി ഭവതി. പ്രജ്ഞാത്മബോധം മുമ്പ് പറഞ്ഞ സ്വരാജ്യസിദ്ധി ആത്മസ്വാതന്ത്ര്യം അതിന്റെ ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന മന്ത്രങ്ങൾ. അതിന് വിശദീകരിക്കാൻ വേണ്ടി അതിന്റെ സവിശേഷത എന്താണ്? ന പശ്യഹ പശ്യതീതി പശ്യോ യഥോക്തദർശി വിദ്വാൻ ഇത്യർത്ഥം മൃത്യു മരണം രോഗം ജ്വരാദി ദുഃഖതാം ദുഃഖഭാവം ചാവി ന പശ്യതി. പശ്യഹ ഈ കാണുന്നവൻ വിദ്വാൻ എന്നുവെച്ചാൽ ആത്മബോധമുള്ളവൻ. ശ്രവണാദികളിലൂടെ ആത്മബോധത്തെ നേടിയവൻ, ശ്രുതിയിൽ നിന്നും ആത്മബോധത്തെ നേടിയവൻ, അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും ആത്മബോധത്തെ നേടിയവൻ. അവൻ പശ്യഹ പശ്യതി പശ്യതാർത്ഥ ദശ്യവൻ. ആത്മബോധം പറഞ്ഞല്ലോ സ്വരൂപബോധം, താൻ ആരാണെന്നുള്ള ബോധം, അതാ സ്വരൂപബോധം. തന്റെ പരമാർത്ഥം എന്താണ് എന്നുള്ള ബോധം, ഞാനിപ്പോ തന്നെ കുറിച്ച് അറിയുന്നതിൽ നിന്ന് കൂടുതലായി എന്താ അറിയാനുള്ളത്? തന്നെ സംബന്ധിച്ച് താനിപ്പോ തന്നെ സംബന്ധിച്ച് പുരുഷനായും സ്ത്രീയായും യുവായമായും വൃദ്ധനായും എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ഇതിൽ കൂടുതലായി തന്നെ കുറിച്ച് എന്താ അറിയാനുള്ളത്? അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥ ബോധമുള്ളവൻ മൃത്യും അവൻ പിന്നെ മരണത്തെ എങ്ങനെ അറിയും? താൻ പരമാർത്ഥമാണെങ്കിൽ തന്നിലൂടെ മരണം, താൻ പുരുഷനോ സ്ത്രീയോ ഒക്കെ ആണെങ്കിൽ മരിക്കും, വൃദ്ധനോ യുവാവോ ഒക്കെ ആണെങ്കിലും മരിക്കും, ഗുരുവായാലും മരിക്കും ശിഷ്യനായാലും മരിക്കും. അവിടെയൊന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. പക്ഷെ താൻ പരമാർത്ഥമാണെന്നറിഞ്ഞാൽ അവിടെ പിന്നെ മരണമില്ല. മൃത്യും മരണം രോഗം ജ്വരാദി ഇതൊന്നും എന്തൊക്കെയാണോ തന്റെ അന്ധകരണത്തിന് ക്ലേശത്തെ ഉണ്ടാകുന്നത് അതിനെടുത്ത് പറയുന്നു. എന്തുകൊണ്ടാണ് അതിനെടുത്ത് പറയുന്നത്? നാരദന്റെ ആവശ്യം എന്താണ്? ദുഃഖനിവൃത്തിയാണ്. അതാ ചോദിച്ചത്, എന്നെ ഈ ദുഃഖത്തിന്റെ മറുകര എത്തിക്കണം, അതിനുള്ള സമാധാനം കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ദുഃഖത്തിന്റെ മറുകര ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമല്ല. പിന്നെന്താണ്? നിന്റെ സ്വരൂപ ബോധത്തിൽ ദുഃഖം രോഗം മരണം ഇതൊന്നും കാണാതിരിക്കുക. സ്വരൂപബോധത്തിൽ ഇതിനൊക്കെ അങ്ങനെ സ്വരൂപബോധത്തിൽ കാണാതിരിക്കുക. കാരണം സ്വരൂപം പരമാർത്ഥമാണ്. പരമാർത്ഥത്തിൽ മരണമില്ല, അവിടെ രോഗമില്ല, ദുഃഖമില്ല, ജ്വരാദികളില്ല. പിന്നെ ഇതൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് പരമാർത്ഥത്തിലല്ല. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണില്ലാത്തവൻ ഇതിനെയൊക്കെ അറിയുന്നില്ലേ? കണ്ണില്ലാത്തവനും പുസ്തകത്തെ അറിയുന്നു, മേശയെ അറിയുന്നു, ഭക്ഷണത്തെ അറിയുന്നുണ്ട്, ശരീരത്തെ അറിയുന്നു, രോഗത്തെ അറിയുന്നു. കണ്ണില്ലാത്തവൻ ഇതെല്ലാം അറിയുന്നു. പക്ഷെ കണ്ണുള്ളവന്ന് അറിയുന്നതുമായിട്ടെന്ത് വ്യത്യാസം? രണ്ടുപേരും അറിയുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു വ്യത്യാസം. എന്താണ് ആ വെളിച്ചത്തിന്റെ വ്യത്യാസം? ഒരാൾ വെളിച്ചത്തിൽ അറിയുന്നു, ഒരാൾ ഇരുളിൽ അന്ധതയിൽ അറിയുന്നു. അത് സംബന്ധിച്ച് നിത്യ അന്ധകാരം, അന്ധകാരത്തിൽ പുസ്തകത്തെ അറിയാനാണ്, മേശയെ അറിയും. ഒരാൾ വെളിച്ചത്തെ അറിയുന്നു, ഇതിന് വ്യത്യാസമില്ലേ? ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. സംഭവിക്കാമെങ്കിൽ അതുപോലെയാണ് ഇവിടെ വിവേകം, അന്ധത, ബോധം, ബോധമില്ലായ്മ. അതും ഈ ലോകത്തുണ്ടല്ലോ, നമ്മി തന്നെ ഉണ്ടല്ലോ അതെല്ലാം. അങ്ങനെയുണ്ടെങ്കിൽ ബോധമില്ലായ്മയിൽ അറിയുന്നതിന്റെ സ്ഥാനത്ത് ബോധത്തിൽ അറിയാം. അതിനെന്താ തടസ്സം? തന്നെ തന്നെ പ്രകാശിക്കുന്നില്ലേ അറിവും അറിവില്ലായ്മയും? അറിവില്ലായ്മയും നമ്മൾ ഓരോന്നും ഗ്രഹിക്കുന്നു, അറിഞ്ഞും ഗ്രഹിക്കുന്നു. അത് ഈ വ്യവഹാരത്തിൽ, അജ്ഞ വ്യവഹാരത്തിൽ തന്നെയുണ്ട്. അറിവും അറിവില്ലായ്മയും, വിവേകവും വിവേകവും ഇല്ലായ്മയും. അങ്ങനെയാണെങ്കിൽ ആ പരമവിവേകം, സ്വരൂപബോധം. ആ സ്വരൂപബോധത്തിൽ, പരമാർത്ഥ ബോധത്തിൽ അയാൾ മൃത്യും മരണം രോഗം എന്ന പശ്ചാത്തലം ഇതൊന്നും കാണുന്നില്ല. സ്വസ്വരൂപത്തെ, പരമാർത്ഥത്തെ കാണുന്നുള്ളൂ, പരമാർത്ഥത്തെ അറിയുന്നു. വിദ്വാൻ മൃത്യും മരണം ശോകം രോഗം ജുരാതി ദുഃഖത ദുഃഖഭാവം ചാമി. ആ ദുഃഖഭാവത്തെയും സ്വസ്വരൂപത്തിൽ അയാൾ കാണുന്നില്ല എന്ന്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ദുഃഖഭാവം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖഭാവം ഞാൻ ദുഃഖിയാണെന്നുള്ള ഭാവം, അതാണ് ദുഃഖഭാവം. അപ്പൊ ദുഃഖഭാവം, ഞാൻ ദുഃഖിയാണ് എന്നുള്ള ബോധമായൊക്കെ ഉണ്ടാകാൻ വഴിയില്ല. വെളിച്ചത്തിലൂടെ ഇതിനെയൊക്കെ കാണുന്നവൻ ഇരുളിനൂടെ കാണുക എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. ഇരുളിലൂടെ എങ്ങനെ അറിയുമായിരുന്നു? ഇരുളിലൂടെ പിന്നെ അറിയാൻ പറ്റത്തില്ല. വെളിച്ചത്തിൽ ഇതിനെ കാണുന്നവന് ഇരുളിനൂടെ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈ വിദ്വാൻ പരമാർത്ഥ ബോധത്തിലാണ് ഇതിനെ കാണുന്നതെന്നാണ് ആദ്യം വിശദീകരിക്കുന്നത്. സർവത്തെയും പരമാർത്ഥ ബോധത്തിൽ കാണുന്നു. ആ പരമാർത്ഥ ബോധം തന്നെ സംബന്ധിച്ചാണ് ഈ കാണുന്നതെല്ലാം പരമാർത്ഥമൊന്നല്ല. ബ്രഹ്മം പരമാർത്ഥമൊന്നല്ല, ആത്മാവ് ഈശ്വരൻ പരമാർത്ഥമൊന്നല്ല, താൻ സ്വസ്വരൂപം താൻ പരമാർത്ഥമാണ്. തന്റെ സ്വരൂപം പരമാർത്ഥമാണെങ്കിൽ പിന്നെ അവിടെ ഇതിനൊക്കെ എന്താ സ്ഥാനം? മൃത്യു മരണം രോഗം ഇതിനൊക്കെ അവിടെ എങ്ങനെ കാണാൻ പറ്റും? ഇതൊന്നും ആ പരമാർത്ഥത്തിൽ പെടുന്നതല്ല. ഇതിനെ തുടർന്ന് വരുന്ന ദുഃഖതാം ദുഃഖഭാവം, ഞാൻ ദുഃഖമാണ് ദുഃഖിയാണ് എന്നെങ്ങനെ പറ്റും? അതേസമയം ഒന്ന് ശ്രദ്ധിക്കുന്ന എന്താണ്, ഇയാൾ പ്രപഞ്ചത്തെ കാണുന്നതെന്നും പറയുന്നു, ദുഃഖത്തെ കാണുന്നില്ലെന്നല്ല പറയുന്നു. മൃത്യു മരണം രോഗം ജ്വരം ഇതിനെയൊന്നും കാണുന്നില്ലെന്നല്ല അതിന്റെ താല്പര്യം. ഇവിടെ പറയുന്ന ആത്മബോധത്തിൽ, പരമാർത്ഥ ബോധത്തിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. മറ്റേതിലും പറയാം, ഇന്നലെ വരെ ഇതിനെയൊക്കെ പരമാർത്ഥമാണെന്ന് കണ്ടതുപോലെ കാണാൻ പറ്റത്തില്ല. ഇന്നലെ വരെ ഇതൊക്കെ പരമാർത്ഥമായിരുന്നു, ദുഃഖഭാവം ഉണ്ടായിരുന്നു, ഇതെല്ലാം തന്റേതാണ്, ഇതിന്റെ പേരിൽ താൻ ദുഃഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള ഭാവം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഈ വെളിച്ചത്തിൽ എങ്ങനെയാണോ അന്ധന് വെളിച്ചം വന്നപ്പോ അന്ധന്റെ അതുവരെയുള്ള പ്രപഞ്ച ബോധം തന്നെ മാറിപ്പോയി. അതുപോലെ ഇതെല്ലാം സർവപ്രപഞ്ചത്തെയും അനുഭവിച്ചുകൊണ്ടിരുന്നാലും തന്നിൽ സ്വരൂപബോധത്തിൽ ഇതൊന്നും തന്നിലുള്ളതായി അറിയുന്നില്ല, ഇതിനൊന്നും തന്റേതായി അറിയുന്നില്ല. അതെല്ലാം നിൽക്കേണ്ടടുത്ത് നിൽക്കും, മനസ്സിൽ നിൽക്കേണ്ടത് അവിടെ നിൽക്കും, ശരീരത്തിൽ നിൽക്കേണ്ടത് അവിടെ നിൽക്കും, ബാഹ്യമായി നിൽക്കേണ്ടത് അവിടെ നിൽക്കും. അതിൻ്റെ എല്ലാം പ്രതീതിയുണ്ട്, അനുഭവമുണ്ട്, അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും. പക്ഷെ അവിടെ തന്നിൽ പരമാർത്ഥത്തിലില്ല എന്ന് അനുഗ്രഹിക്കും, താൻ പരമാർത്ഥമാണ്, അവിടെ ഇതില്ല. ബാക്കി ഈ പ്രപഞ്ചം ഇത് താൻ സൃഷ്ടിച്ചതല്ല, ഈശ്വര സൃഷ്ടമാണ്. ഇതിന്റെ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഉഷ്ണ ഉഷ്ണമായും ശീതം ശീതമായും ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും.